നമസ്കാരം, നിമി സുനിൽകുമാർ, എസ് ബി എസ് മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
പാചകപുസ്തകങ്ങളുടെ ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് നിമി സ്വന്തമാക്കിയ ഗോർമോ വേൾഡ് കുക്ക് ബുക്ക് പുരസ്കാരം എന്നാണ് വായിച്ചറിഞ്ഞത്. ഈ അവാർഡിനെ കുറിച്ചും അതുപോലെ തന്നെ നിമിയുടെ ഏത് പുസ്തകത്തിനാണ് ഈ പുരസ്കാരം ലഭിച്ചത് എന്ന കാര്യവും ആദ്യം തന്നെ ഒന്ന് വിശദീകരിക്കാമോ?
ഗോർമോ വേൾഡ് കുക്ക് ബുക്ക് അവാർഡ്സ് ലഭിച്ചത് ശരിക്കും രണ്ടു പ്രാവശ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്റെ ആദ്യത്തെ പുസ്തകം ലിപ്സ് മാക്കിംഗ് ഡിഷസ് ഓഫ് കേരള ആയിരുന്നു. ആ പുസ്തകത്തിന് കിട്ടിയത് 2014. 2013-14 മൂന്നാം സ്ഥാനം കിട്ടിയിരുന്നു. ഇപ്രാവശ്യം കിട്ടിയത് 4 മണി പലഹാരങ്ങളുടെ പുസ്തകം, അതായത് 4 o'clock temptations of കേരള, അതിനായിരുന്നു. അത് ആ ബുക്കിന് കിട്ടിയത് 1st സ്ഥാനമായിരുന്നു. ബെസ്റ്റ് ഇന്ത്യൻ കുക്ക് ബുക്ക് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിലാണ് കിട്ടിയത്.
ബെസ്റ്റ് ഇന്ത്യൻ കുക്ക് ബുക്ക്, അതെ
അതെ.
ബുക്കിന്റെ പേര് പറഞ്ഞത് 4 o'clock temptations of കേരള, അങ്ങനെയാണോ?
അതെ അതെ. രണ്ടും നമ്മുടെ കേരളീയ വിഭവങ്ങൾ തന്നെയാണ്. നമ്മുടെ നാടൻ ഭക്ഷണങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ശ്രമമായിരുന്നു. രണ്ട് ബുക്കിനാണ് അവാർഡ്സ് കിട്ടിയിട്ടുള്ളത്. 3 പ്രാവശ്യം ഞാൻ ഇറക്കിയിട്ടുണ്ട് ബുക്ക്സ്. ഗോർമോൺ വേൾഡ് കുക്ക് ബുക്ക് അവാർഡ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണലി അക്ലെയിംഡ് ആണ് അവര്. എന്താ പറയാ, ഓസ്കാർസ് ഓഫ് ഗാസ്ട്രോണമി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് പൊതുവെ. ഇതിപ്പോ ഇക്കൊല്ലം നടന്നത് 21-ാമത്തെ വർഷത്തെയായിരുന്നു. അപ്പൊ ഇത് ബേസിക്കലി കൺട്രി ബേസ്ഡ് കോമ്പറ്റീഷൻ ആണ്. അപ്പൊ കൺട്രിക്ക് അകത്ത് നമ്മളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് രാജ്യങ്ങൾ തമ്മിലുള്ള കോമ്പറ്റീഷനിലേക്ക് നമ്മള് സെലക്ട് ആവുള്ളൂ.
നിമി പറഞ്ഞത് നിമിക്ക് കിട്ടിയിരിക്കുന്നത് ബെസ്റ്റ് ഇന്ത്യൻ ബുക്ക് എന്നുള്ളതാണ്, ഇന്ത്യൻ കുക്ക് ബുക്ക് എന്നുള്ളതാണല്ലോ. അപ്പൊ അത് രാജ്യങ്ങൾ തമ്മിലൊരു മത്സരം, പക്ഷെ ബെസ്റ്റ് ഇന്ത്യൻ കുക്ക് ബുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ നിന്ന് മാത്രമല്ലേ വരുള്ളൂ?
അല്ല, വേൾഡ് ക്വിസീനിലാണ് ഇതിന്റെ മെയിൻ കാറ്റഗറി, വേൾഡ് ക്വിസീനാണ്. ബാക്കിയുള്ള രാജ്യങ്ങളൊന്നും ഇതേമാതിരി കുക്ക് ബുക്ക്സ് ഇറങ്ങുന്നുണ്ട്. അത് ലാംഗ്വേജ് ബാരിയറും ഇല്ല ഇതിന്. ലാംഗ്വേജ് ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ സെക്കൻഡ്, എനിക്ക് ഫസ്റ്റ് കിട്ടിയെങ്കിൽ സെക്കൻഡ് കിട്ടിയ പുസ്തകത്തിന് ഫ്രഞ്ചിലാണ് ബുക്കുകൾ. അത് ഫ്രാൻസിൽ നിന്നാണ് ഇറങ്ങിയിട്ടുള്ള ഇന്ത്യൻ കുക്കിംഗിനെ കുറിച്ച്. അപ്പോ പിന്നെ തേർഡ് കിട്ടിയത് സ്കോട്ട്ലൻഡ് എങ്ങാണ്ടാണ്. അത് ഇന്ത്യൻ കുക്കിംഗിനെ കുറിച്ചിട്ടുള്ള,
അതായത് ഈ ഫ്രഞ്ച് ഭാഷയിൽ ഇന്ത്യൻ വിഭവങ്ങളെ കുറിച്ച് ഫ്രഞ്ച് ഭാഷയിലുള്ള ബുക്കായിരുന്നു അത്.
ഫ്രഞ്ച് ഭാഷയിലുള്ള ബുക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ലാംഗ്വേജ് ബാരിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇല്ല ഇതിനകത്ത്.
4 o'clock temptations of കേരള എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നിമിയുടെ ഈ പുസ്തകത്തിലുള്ളത്, അതും കൂടെ അറിയാനൊരു താല്പര്യമുണ്ട്.
ഇത് ശരിക്കും നമ്മുടെ നാടൻ പലഹാരങ്ങൾ തന്നെയാണ് ഉള്ളത്. ഇപ്പൊ കേരളത്തിലെ അകത്ത് തന്നെ നമുക്ക് അറിയാം, ഒരു സൈഡിൽ നിന്ന് മറ്റു സൈഡിലേക്ക് പോകുമ്പോ നല്ല വേരിയേഷൻസ് ഉണ്ട് റെസിപ്പീസില്. 4 മണി പലഹാരങ്ങൾ തന്നെയാണ് മെയിൻ കോൺസെപ്റ്റ് കിട്ടിയിട്ടുള്ളത്. അതിലിപ്പോ ശരിക്കും പറഞ്ഞാൽ ചായ തൊട്ടിട്ട് തുടങ്ങും. നമുക്ക് ചായ ഇല്ലാണ്ട് 4 മണി പലഹാരം ചായ തൊട്ടിട്ടാണ് തുടങ്ങുന്നത്.
അപ്പോ പ്രത്യേകിച്ച് മൂന്നാറുകാരി ആകുമ്പോൾ ചായ തൊട്ട് തന്നെ തുടങ്ങണമല്ലോ.
ഞാനിവിടെ എന്റെ ഹസ്ബൻഡ്, ഞാൻ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ എന്റെ വീട് ശരിക്കും തൃശ്ശൂരാണ്. ഞാൻ ഈ ആ ആംഗിളിൽ ഇതുവരെ ചിന്തിച്ചില്ല. മൂന്നാറുകാരി ആയതുകൊണ്ട് ആയതൊട്ട് തുടങ്ങാന്ന്. പക്ഷെ എന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മര്യാദയ്ക്ക് ഒരു ചായ ഉണ്ടാക്കാൻ അറിഞ്ഞാലല്ലേ ബാക്കിയുള്ള പലഹാരത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയാണ്. 54 റെസിപ്പീസ് ഉണ്ട് അതിനകത്ത്. ഞാന് കുറച്ച് പേരുകൾ പറയാം. അതായത് അതിനകത്ത് ചക്കയടയുണ്ട്, അടയുണ്ട്, ഓട്ടട, പിന്നെ വട്ടയപ്പം ഉണ്ട്, പിന്നത്തപ്പം ഉണ്ട്, മുട്ടയപ്പം ഉണ്ട്, ഒക്കെ മലബാർ സൈഡ്, പിന്നെ ഉന്നക്കായ് തലശ്ശേരി സൈഡിൽ ഉള്ളത് ഉന്നക്കായ ഉണ്ട്, പിന്നെന്താ, പിന്നെ പരിപ്പ് വട, ഉഴുന്ന വട, നമ്മുടെ നാടൻ പലഹാരങ്ങൾ ഒരുവിധം എല്ലാം കവർ ചെയ്ത് പോയിട്ടുണ്ട്. എല്ലാം ഞാൻ പറയില്ല കേട്ടോ. 54 നിർത്തേണ്ടി വന്ന അവസ്ഥയായിരുന്നു ബുക്കിന്റെ പേജിന്റെ നമ്പർ കാരണം.
ഓക്കെ, ഇനി അതിലൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഒരുവിധമുള്ള എല്ലാ മാധ്യമങ്ങളിലും പാചക പരിപാടികളുണ്ട്, നമ്മളും സ്ഥിരമായി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേർ പുതിയ പുതിയ പാചകക്കുറിപ്പുകൾ പരീക്ഷിക്കുന്നവരും പ്രസിദ്ധീകരിക്കുന്നവരും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നവരും എല്ലാവരും ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു രാജ്യാന്തര തലത്തിൽ അവാർഡിലേക്കൊക്കെ പോകണം, അങ്ങനെ ഒരു ചിന്ത നിമിക്കുണ്ടായത് എങ്ങനെയാണ്?
ഞാന് ബുക്ക്സ് എഴുതുമ്പോ, സത്യം പറഞ്ഞ ബുക്ക്സ് എഴുതുമ്പോ എനിക്ക് ഇതിന്റെ ഒരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. അവാർഡ്സ് വന്നിട്ടൊരു സംഭവം ഞാൻ ആലോചിച്ചിട്ടില്ല. ബുക്ക്സ് എഴുതുന്നത് തന്നെ ഞാൻ പഠിച്ചത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്.
ഓ, ഇലക്ട്രോണിക്സ് എന്നാണ് പാചകത്തിലേക്ക് മാറിയത്. ഓക്കെ.
അതെ, കല്യാണം കഴിഞ്ഞപ്പോഴേക്കും എന്റെ ഹസ്ബൻഡ് നല്ലൊരു ഫുഡ് ക്രിറ്റിക് ആണ്. പുള്ളി നല്ല ഭക്ഷണം വേണം എന്നുണ്ടെങ്കിൽ ഒന്നുള്ള ഒരു കൂട്ടത്തിലാ. അപ്പൊ പുള്ളിയെ കഴിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന് പുറത്താണ് ശരിക്കും പറഞ്ഞ കുക്കിങ്ങിനോട് ഇത്ര ഇൻവോൾവ്മെന്റ് ആയത്. അത് അതിനുശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്സിനെ കുറിച്ച് ചിന്തിച്ചില്ല. എവിടെ ചെന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാലും ഇപ്പൊ പുതിയൊരു റെസിപ്പി ആണെങ്കിലും എനിക്കൊരു ശീലമുണ്ട്, വന്നിട്ട് ഡയറിക്കകത്ത് എഴുതി വെക്കുക, എഴുതി വെക്കുക എന്നുള്ളൊരു ശീലമുണ്ട്. അപ്പൊ അങ്ങനെ എഴുതുമ്പോ ഒരു ദിവസം പുള്ളി എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, എനിക്ക് ഇത്രയ്ക്ക് ഇഷ്ടമാണെന്ന് നിനക്ക് എന്നെ ബുക്ക് എഴുതി കൂടെ മേടിച്ചു. ഒരു തമാശക്ക് ചോദിച്ചതാണ് സംഭവം. പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ ഇത്രയും സീരിയസ് ആവുമെന്ന് ചോദിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞ ബുക്കിലേക്ക് മാറുന്നത് 2009 ഞാൻ ആദ്യത്തെ ബുക്ക് ഇറക്കുന്നത്. അന്നേരത്തെ ഇപ്പോ സെൽഫ് പബ്ലിഷ്ഡ് ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. 2000 കോപ്പീസാണ് അടിച്ചത്, ഫോട്ടോഗ്രാഫി തൊട്ടിട്ട് എല്ലാം തന്നെയായിരുന്നു ചെയ്തെടുത്തത്. 2013 ബുക്ക് ഇറക്കിയപ്പോ ഈ അവാർഡ്സിന് എൻട്രി ചെയ്യാനായിട്ട് ഞാൻ ഓൺലൈനാണ് രജിസ്റ്റർ ചെയ്തത്. കാരണം ഓതറും പബ്ലിഷറും ഒക്കെ ഞാൻ തന്നെ ആയതുകൊണ്ട് ഞാൻ തന്നെ രജിസ്റ്റർ ചെയ്തു. അവാർഡ്സിന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല, എൻട്രി ഇട്ട് വെച്ചു എന്ന് മാത്രം. അപ്പൊ ഞാൻ വിചാരിച്ചു 187 കൺട്രീസ് ആയിരുന്നു ആ കൊല്ലം ആ ഒരു വർഷം ഉണ്ടായിരുന്നത്. 187 എന്റെ ബുക്കൊക്കെ പുറത്തേക്ക് വരും അറിയാം. കാരണം ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഓരോ അത് അന്നത്തെ കാറ്റഗറി ബെസ്റ്റ് ലോക്കൽ ക്വിസീൻ ബുക്ക് ആയിരുന്നു. അത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല.
അതെ അതെ, ഭർത്താവിനെ രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്നൊരു ആഗ്രഹത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ട് ഇപ്പോൾ രാജ്യാന്തര തലത്തിൽ തന്നെ അവാർഡ് നേടി എന്നുള്ള ഒരു നല്ലൊരു യാത്രയാണത്. രസമുള്ള ഒരു യാത്ര കൂടിയാണല്ലോ അത്. ഓക്കെ, ഞാൻ ഈ പുസ്തകം എഴുതുക മാത്രമല്ല പാചകം പഠിപ്പിക്കാറുണ്ട് എന്നും വായിക്കുകയുണ്ടായി. ഒരുപാട് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളും കാറ്ററിംഗ് കോഴ്സുകളും ഒക്കെ നാട്ടിലുണ്ട് അല്ലെങ്കിൽ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. അതുപോലെയാണോ ഈ നിമി പഠിപ്പിക്കുക എന്ന് പറയുന്നതും?
ഇല്ല, ഞാൻ ഈ കോഴ്സുകളോ ഹോട്ടൽ മാനേജ്മെന്റ് ക്ലാസ്സുകളോ അങ്ങനെയൊന്നും ഞാൻ നടത്തുന്നില്ല. ഞാൻ ബേസിക്കലി ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഞാൻ എന്റെ ബുക്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കേരള കുക്കിംഗ് ആയതുകൊണ്ട് എന്റെ ക്ലാസ്സസും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിൽ തന്നെയാണ്. അപ്പോ ഞാൻ നടത്തുന്ന ക്ലാസ്സസ് കൂടുതലും എന്നാ മാക്സിമം ഫോറിനേഴ്സ് ആണ് ക്ലാസ്സസിന് വരുന്നത്. അവിടെ നാടൻ ഭക്ഷണങ്ങൾ പുറത്തേക്ക് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളൊരു അറ്റംപ്റ്റ് ആണ് പൊതുവെ ചെയ്യുന്നത്. ഞാൻ കോഴ്സ് മാതിരിയല്ല, ഇപ്പൊ 4-day 5-day കോഴ്സ് അല്ല നടത്തുന്നത്. ശരിക്കും എന്റെ ക്ലാസ് ഞാൻ ഒരു ദിവസമേ പറയാറുള്ളൂ. അവർക്ക് വന്നിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വീണ്ടും നിൽക്കാം. ഓരോ ദിവസത്തെയും മെനു മാറും, പക്ഷെ വേണമെങ്കിൽ അവർക്ക് വീണ്ടും നിൽക്കാം. ഇപ്പൊ ഒരു ദിവസം മാക്സിമം അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അത്ര ഞാൻ മാക്സിമം പറഞ്ഞു കൊടുക്കാറുണ്ട്.
അതായത് വിദേശികൾ വരുമ്പോൾ, വിദേശികൾ വരികയാണെങ്കിൽ ഒരു ദിവസത്തെ കോഴ്സാണ് നിമി നൽകുന്നത്?
അതെ അതെ അതെ. ഇപ്പൊ അതിന് ലോൺലി പ്ലാനറ്റും ട്രിപ്പ് അഡ്വൈസറിന്റെയും റെക്കഗ്നീഷനും കൂടി കിട്ടിയിട്ടുണ്ട്. അതിലും കൂടി റെക്കമെൻഡേഷൻസ് ഉണ്ട് ക്ലാസ്സിന്. ഇപ്പൊ തുടങ്ങിയിട്ട് ഒരു 5 ആവുന്നു.
വിദേശികൾ വരുമ്പോ എങ്ങനെയാ അവരെ എന്താ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഡിഷസ് ആണ് അവരെ പഠിപ്പിക്കുന്നത് വിദേശികളെ?
ഞാൻ കസ്റ്റമൈസ്ഡ് ആണ് ക്ലാസ്സസ്. പൊതുവെ മാക്സിമം നമ്മുടെ നാടൻ രീതിയിൽ എങ്ങനെയാണോ രീതി അതിൽ തന്നെ നിലനിർത്താനാണ് നോക്കാറുള്ളത്.
എത്രത്തോളം വിദേശികൾക്ക് അതിങ്ങനെ വന്ന് പഠിക്കാൻ, അല്ലെങ്കിൽ എത്രത്തോളം വിദേശ വിദ്യാർത്ഥികൾ, നിമിയുടെ വിദ്യാർത്ഥികൾ തന്നെ പറയാലോ, എത്രത്തോളം വിദേശികളുണ്ട് അങ്ങനെ വിദ്യാർത്ഥികളായിട്ട്?
ഒരുപാട് ഒരുപാട് പേരുണ്ട്. അതിനു വേണ്ടിയിട്ട് തന്നെ വന്നിട്ടുള്ള കുറെ പേരുണ്ട്. ഇപ്പൊ ഈ ഏറ്റവും അടുത്ത് വന്നിട്ടുള്ള ഒരു ലേഡി ഉണ്ടായിരുന്നു. അവര് കൊച്ചിയില് കുറച്ച് നാളുണ്ടായിരുന്നു. അവര് അവിടെ ഒരു കമ്പനി ഒരു ഫേമിന് വേണ്ടിയിട്ട് ട്രെയിനിങ്ങിന് വേണ്ടി വന്നിരുന്നു. അവര് വന്നിട്ട് ഒരു 4-5 അപ്പൊ അവരെന്റെ അടുത്ത് മെയിൽ അയച്ചിട്ട് കുറച്ച് ദിവസമായി. അവരെന്റെ അടുത്ത് പറഞ്ഞിരുന്നു എനിക്കിങ്ങനെ ക്ലാസ് വേണം, എനിക്ക് എങ്ങനെയെങ്കിലും, ഞാൻ 3 വരുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്, ഞാൻ എന്റെ ഫ്ലൈറ്റ് ഇന്ന ദിവസമാണ്, അപ്പൊ എനിക്ക് ഈ 2 ഒരു ദിവസം എനിക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. എന്നിട്ട് അവര് ക്ലാസ്സിന് വന്നിരുന്നു. അവര് വന്നിട്ട് അവരെന്റെ അടുത്ത് പറഞ്ഞു ഞാനിവിടെ 3 വന്നത് സൈറ്റ് സീയിങ്ങിനല്ല, നിമ്മിയുടെ ക്ലാസ്സിന് വേണ്ടി മാത്രം വന്നതാണ്. ഞാൻ ക്ലാസ് കഴിഞ്ഞ അവർ അടുത്ത ദിവസം രാവിലെ അവർ തിരിച്ചുപോയി. അപ്പൊ അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്, പറഞ്ഞറിഞ്ഞ് ക്ലാസ്സിലേക്ക് വരുന്നവര്. ഏറ്റവും കൂടുതല് ഓസ്ട്രേലിയ, UK ഈ 2 നിന്നായിരിക്കും ഏറ്റവും കൂടുതല് ക്ലാസ്സിലെ സ്റ്റുഡൻസ് എനിക്ക്.
നമ്മളിപ്പോ ഓസ്ട്രേലിയയിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടത്തെ ഒരു പാചക രീതിയൊക്കെ പൂർണ്ണമായിട്ടും വ്യത്യസ്തമാണ്. ഇപ്പൊ ഇവർക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ, ഇവിടെ ഓസ്ട്രേലിയക്കാരൊക്കെ നാട്ടിലേക്ക് വരികയാണ് ഈ ഒരു കേരള പാചകം പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ, അവർക്ക് എത്രത്തോളം അതിനെ കഴിയുന്നുണ്ട്, എത്രത്തോളം എളുപ്പമാണ് അവർക്കത്?
എനിക്ക് ഇപ്പൊ അവിടെ ഓസ്ട്രേലിയ ഉള്ളവർക്ക് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അറിയായിരിക്കും അവരുടെ രീതി എങ്ങനെയാന്ന്. പക്ഷെ ഇവിടെ ഇവിടെ പൊതുവെ ഇപ്പൊ ഈ ക്ലാസ്സിന് വരുന്നവര് അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഇൻവോൾവ്മെന്റ്, ഞാൻ ആദ്യം ക്ലാസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴും എത്രത്തോളം ഇൻവോൾവ്മെന്റ് ഉണ്ടാവുമെന്നും എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് തിരിച്ചു വരുമ്പോ അവരവിടെ ചെന്നിട്ട് പലരും പോസ്റ്റ് ചെയ്യാറുണ്ട് ഫോട്ടോസ്. ഇപ്പൊ എനിക്കിപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ ചെമ്മീനും മുരിങ്ങക്കോലും വാങ്ങിയും കൂടിട്ട് കറി വെക്കില്ലേ, ആ കറി ഒരുക്കി ഞാൻ ക്ലാസ്സിന് കാണിച്ചിരുന്നു. ആ റെസിപ്പി അവരവിടെ ചെന്നിട്ട് അവർക്ക് മുരിങ്ങക്കൊല കിട്ടിയില്ല അത്ര. അപ്പൊ ബ്രോക്കോളി വെച്ചിട്ട് അവര് അതേ രീതിയില് ബ്രോക്കോളി ഇട്ടിട്ടാണ് അവർ എനിക്ക് ഫോട്ടോ എടുത്തിട്ട് അവർ അയച്ചിരുന്നു. പിന്നെ മാമ്പഴ പുളി ശരി, ഇതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം.
അപ്പൊ എന്തായാലും നിമി മറ്റെല്ലാ മേഖലകളിലും ഉള്ള ആൾക്കാരോട് നമ്മൾ ചോദിക്കാറുണ്ട് എന്താണ് ലക്ഷ്യം അല്ലെങ്കിൽ എന്താണ് ഒരു ആംബിഷൻ എന്നൊക്കെ ഉള്ള ഒരു ഒരു മേഖലയിലേക്ക് എത്തുമ്പോൾ അവിടെ എന്താണ് ഒരു ലക്ഷ്യമിട്ട് പോകുന്നതെന്നുള്ളത്. ഒരു പാചകത്തിൽ നിൽക്കുന്ന ഇലക്ട്രോണിക്സ് മേഖലയിൽ നിന്ന് പാചകത്തിലേക്ക് വന്ന് പാചകത്തിൽ ഇപ്പോൾ രാജ്യാന്തര തലത്തിലേക്ക് എത്തിയിരിക്കുന്ന നിമിക്ക് എന്താണ് ഒരു ലക്ഷ്യം?
എന്റെ ലക്ഷ്യം എന്റെ ബേസിക് തുടങ്ങിയപ്പോഴും ഇപ്പോഴും എന്റെ ലക്ഷ്യം ഇത് തന്നെയാണ്. എല്ലാവർക്കും നോർമലി ഇന്ത്യൻ കുക്കിംഗ് എന്നുള്ളൊരു ഇത് മാത്രമേ അറിയുള്ളൂ. എത്രത്തോളം റീജിയണലാണ് ഇന്ത്യക്ക് അകത്തുള്ള ക്വിസീൻ എന്ന് പലർക്കും അറിയില്ല. നോർമലി ഇപ്പൊ ക്ലാസ്സിന് വരുന്നവരായാലും ആദ്യം എന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം ഇതുള്ളൂ, പനീർ നാന് ദാല് ഈ സംഭവങ്ങളൊക്കെയാണ് മെയിനായിട്ട് അവര് ഹൈലൈറ്റ് ചെയ്തിട്ട് പറയാം. അപ്പോ എന്റെ ബേസിക് ശ്രമം ഇതായിരുന്നു, റീജിയണൽ റെസിപ്പീസ് പുറത്തേക്ക് കൊണ്ടുവരിക. അത് ഇനിയും ബുക്സ് എഴുതണം എന്ന ആഗ്രഹം ഇനിയുണ്ട്.
തീർച്ചയായും. എന്തായാലും കേരളത്തിന്റേതായിട്ടുള്ള മലയാളികളുടേതായിട്ടുള്ള സ്വന്തം വിഭവങ്ങൾ ഇത്തരത്തിൽ ലോകം മുഴുവൻ എത്തിക്കുന്നതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എന്തായാലും വളരെയധികം നന്ദി നിമി സുനിൽകുമാർ SBS മലയാളവുമായി സംസാരിച്ചതിന്.
താങ്ക് യു.